കുടിയേറ്റ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒട്ടേറെ റിപ്പോർട്ടുകൾ ശ്രോതാക്കളിലേക്ക് SBS മലയാളം എത്തിക്കാറുണ്ട്. വംശീയ വിവേചനം പല സന്ദർഭങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഷയമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഓസ്ട്രേലിയയിൽ വിവേചനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരുന്നുവെന്നാണ് റേസ് ഡിസ്ക്രിമിനേഷൻ കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയത്. ഓസ്ട്രേലിയയിൽ കുടിയേറിയെത്തിയതിന് ശേഷം പലതരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നവരുണ്ട്. കുടിയേറിയെത്തുന്നവർ ഈ രംഗത്ത് വിവേചനപരമായ പെരുമാറ്റം നേരിടാറുണ്ടോ എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. ചില ഓസ്ട്രേലിയൻ മലയാളികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ബിസിനസ് നടത്തുന്ന മലയാളികൾ വിവേചനപരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ചില ബിസിനസ് ഉടമകളെ SBS മലയാളം ബന്ധപ്പെട്ടു. ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ വിവേചനം നേരിട്ടിട്ടില്ല എന്ന് പല ബിസിനസ് ഉടമകളും ചൂണ്ടിക്കാട്ടി. എന്നാൽ ചിലരെങ്കിലും വിവേചനപരമായ സാഹചര്യങ്ങൾ നേരിട്ടിട്ടുള്ളതായി ചൂണ്ടിക്കാട്ടി. ഇവരിൽ ഒരാളാണ് അഡലൈഡിൽ യൂസ്ഡ് കാർ ഡീലർഷിപ്പ് നടത്തുന്ന വിശാൽ. ആദ്യകാലങ്ങളിൽ പഴയ കാറുകൾ വാങ്ങിക്കാൻ ഒട്ടേറെ ബുദ്ധിമുട്ട് നേരിട്ട കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
എന്റെ ബിസിനസ് സാധാരണ ഒരു ഇന്ത്യൻ സ്റ്റോറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റോ പോലത്തെ ബിസിനസ് ആയിരുന്നില്ല. പൂർണ്ണമായിട്ടും വൈറ്റ്സ് കൈകാര്യം ചെയ്യുന്ന ബിസിനസ് തന്നെയായിരുന്നു എന്ന് പറയാൻ പറ്റും. മറ്റ് സ്റ്റേറ്റ്സിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സൗത്ത് ഓസ്ട്രേലിയയിൽ വേറൊരു ഇന്ത്യൻ കാർ ഡീലർഷിപ്പ് ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിട്ടില്ല. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ റോ മെറ്റീരിയൽ, അതായത് എന്നെ സംബന്ധിച്ചിട്ട് യൂസ്ഡ് വെഹിക്കിൾസ്, അത് സോഴ്സ് ചെയ്യാനായിരുന്നു മെയിൻ ടാസ്ക്. ആ വെഹിക്കിൾ ഞങ്ങൾക്ക് മെയിൻലി വരുന്നത് യൂസ്ഡ് വെഹിക്കിൾസ് ഞങ്ങൾക്ക് കിട്ടുന്നത് ന്യൂ കാർ ഡീലർഷിപ്പിനോ അല്ലെങ്കിൽ അവരുടെ യൂസ്ഡ് കാർ ബ്രാഞ്ചിനോ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഏത് ഡീലർഷിപ്പ് പോയിട്ട് യൂസ്ഡ് വെഹിക്കിൾസ് ട്രേഡിങ് ചോദിച്ചാലും ഇത് ശരിക്കും പറഞ്ഞാൽ കിട്ടാറുണ്ടായിരുന്നില്ല. അതൊരു 6-7 മാസമൊക്കെ പല ഡീലർഷിപ്പിലും പല ഡേയ്സിലും എത്രയോ ആഴ്ചകളും മാസങ്ങളും കയറി ഇറങ്ങിയിട്ട് പോലും എനിക്ക് ഒരു വണ്ടി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഈ സാഹചര്യം വംശീയ വിവേചനമാണോ എന്ന് വ്യക്തമായി പറയുക സാധ്യമല്ലെങ്കിലും ഏറെക്കാലമുള്ള ഈ അനുഭവം വിവേചനപരമായ പെരുമാറ്റമായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്നതായി അദ്ദേഹം പറയുന്നു.
ആ സമയത്ത് ഒരു വണ്ടി പോലും കിട്ടാത്ത അവസ്ഥയിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തെന്ന് ചിന്തിക്കുമ്പോൾ അതും ഒരു ചോദ്യം തന്നെയായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു വണ്ടി ഇപ്പം ട്രേഡിങ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടാവും. ആ വണ്ടി ട്രേഡിങ് ചെയ്തിട്ട് അവർ ആ ഒരു ലോട്ടിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ടാവും. നെക്സ്റ്റ് മിനിറ്റ് ഞാൻ പോയി ചോദിച്ചാൽ പോലും എനിക്ക് വണ്ടി കിട്ടാറുണ്ടായിരുന്നില്ല.
മാസങ്ങൾക്ക് ശേഷം കാറുകൾ ലഭിക്കാൻ കഴിഞ്ഞപ്പോഴും മറ്റുള്ളവർക്ക് ലഭിച്ചിരുന്നതിൽ നിന്ന് ഉയർന്ന വിലയിലാണോ താൻ കാറുകൾ വാങ്ങിച്ചിരുന്നതെന്ന് അദ്ദേഹം ഇപ്പോഴും സംശയിക്കുന്നു.
ഞാൻ പറഞ്ഞല്ലോ, 6-7 മാസം പോലും എവറി ഡേ പോയിട്ടും ഒരു വണ്ടി പോലും കിട്ടാത്ത അവസ്ഥയിൽ ഒരു ഡീലർഷിപ്പിൽ നിന്ന് ഒരു പ്രാവശ്യം എനിക്കൊരു വണ്ടി ഓഫർ ചെയ്തു. ആ ഓഫർ ചെയ്ത വണ്ടിയുടെ മാക്സിമം റീറ്റെയിൽ വാല്യൂ ആണ് അവരെനിക്ക് ഓഫർ ചെയ്തത്. അത് ഫസ്റ്റ് ഓഫർ ആയതുകൊണ്ട് തന്നെ അതിൽ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ തന്നെ ഞാനത് യെസ് പറഞ്ഞു. വണ്ടി എടുത്തു, അത് ഫുള്ളി റീകണ്ടീഷൻ ചെയ്തു. എന്താ പറയുക, ലാഭം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ആ വണ്ടി വിറ്റത്. ആ ഒരു എന്താ പറയുക, ഐസ് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ മെല്ലെ മെല്ലെ വണ്ടി കിട്ടാൻ തുടങ്ങി. ഒരു പക്ഷേ ഞാൻ സാധാരണക്കാർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ വില കൊടുത്തിട്ടുണ്ടാവും അന്നത്തെ അവസ്ഥ, എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും അത്യാവശ്യം വില കൊടുത്തിട്ട് തന്നെയാണ് വണ്ടി എടുക്കാറ്.
ഓസ്ട്രേലിയയിൽ കാറുകളുടെ വിൽപ്പന രംഗത്ത് വലിയ വേരുകളില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നൊരു വ്യക്തിയായതിനാൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നതായി അദ്ദേഹം കരുതുന്നു. എന്നാൽ പിന്നീട് ബിസിനസ് വളർന്നതോടെ തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
ഇന്നത്തെ അവസ്ഥയിൽ അതില്ല. ബിക്കോസ് ഇന്ന് എന്റെ ബിസിനസിന്റെ പേരിലായാലും എന്നെയായാലും കുറച്ചുകാലത്തൊക്കെ എന്നെ അറിയാം. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോ ഇല്ല.
ഇനി മറ്റൊരു അനുഭവത്തിലേക്ക്. ബ്രിസ്ബനിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് ദേവസ്യ തോട്ടുങ്കൽ. ഭൂരിഭാഗം ആളുകളും നല്ല രീതിയിൽ പെരുമാറുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം ആളുകളെങ്കിലും ഇന്ത്യൻ വംശജനായതുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി അദ്ദേഹം പറയുന്നു. ദേവസ്യ തോട്ടുങ്കൽ ഒരു ഉദാഹരണത്തിലൂടെയാണ് ഇക്കാര്യം വിവരിച്ചത്.
നമുക്ക് ഇപ്പോൾ ഈ ഉദാഹരണത്തിന് നമ്മൾ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കേണ്ട, നമ്മൾ ഫോർ റെന്റ് അല്ലെ ഫോർ ലീസ് എന്നുള്ള സൈൻ ബോർഡ് മുന്നിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ഹോം റിയൽ എസ്റ്റേറ്റ് .com പോലത്തെ മറ്റുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയറിലൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം ചിലപ്പം ഇപ്പം നമുക്ക് ട്രാഫിക് ജാമൊക്കെ മൂലം ചിലപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നിരിക്കും, അല്ലെ 10 മിനിറ്റ് ലേറ്റ് ആയി. അപ്പം സാധാരണ ഇപ്പോൾ ജെന്യുവിൻ ഒരു ടെനന്റ് ആണെങ്കിൽ അവർ വിളിച്ച് ചോദിക്കും, നിങ്ങൾ ഹൗ ഫാർ അവേ യു ആർ, അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി വലിയൊരു ഇഷ്യൂ ആക്കാറില്ല. ചില ആൾക്കാർ അവിടെ തന്നെ ഈ ബോർഡും ഇതും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് മിണ്ടാണ്ടിരുന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പം നമ്മളെ എടുത്തിട്ട് കൊടയാറുണ്ട്, നിങ്ങളുടെ കൾച്ചർ ഇതാണ്, നിങ്ങളുടെ ഇതാണ്. അപ്പം അവരാ ലേറ്റ് ആയതിനുള്ള റീസൺ ഉപയോഗിച്ച് നമ്മളെ ഒന്ന് തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
ഇപ്പോൾ പറഞ്ഞതിന് പുറമെ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തി ആയതിനാൽ നിയമപരമായി മറ്റു ബിസിനസ്സുകൾക്കെതിരെ നടപടികൾക്ക് ഒരുങ്ങുകയില്ല എന്നൊരു മിഥ്യാധാരണയും പലർക്കും ഉള്ളതായി അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ബിസിനസ്സിനെതിരെ എന്തുമാവാമെന്ന ചിന്തയാണ് ചിലർക്കെങ്കിലും ഉള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
കാരണം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു ലിസ്റ്റ് ചെയ്ത ഒരു വീട്, ഞങ്ങൾ അതിന് മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തി അതിനൊരു വില ഞങ്ങൾ നിശ്ചയിച്ചു. എന്നിട്ട് ആ വിലയ്ക്ക് അനുസരിച്ച് ഞങ്ങൾ പരസ്യം ചെയ്തു, ആ വീട് ഞങ്ങൾ മാർക്കറ്റിലിട്ടു. അങ്ങനെ ഇട്ട ഒരു വീട്, അത് എക്സ്ക്ലൂസീവ് ആയിട്ടിട്ട വീടാണ്. ആ വീട്ടിൽ വേറെ ഇവിടെയുള്ള ഒരു പ്രമുഖമായ ഒരു ഏജൻസി അവിടെ പോയി, അവിടെ ഒരു വേറെ ഇവിടുത്തെ മാർക്കറ്റ് സർവേ പ്രകാരം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ലോവർ പ്രൈസ് ആണ്, ഇതാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് അവരെ പോയി കാണുകയും അവർക്ക് ലെറ്റർ കൊടുക്കുകയും ചെയ്തു. ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരം അതൊരു സിവിയർ ബ്രീച്ച് ആണ്. നമുക്ക് ശരിക്കും അതിന് പ്രോപ്പർലി കംപ്ലയിന്റ് ചെയ്യാൻ ആ ഏജൻസിയുടെ, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഏജന്റ് ലൈസൻസ് വരെ പോവാം. പക്ഷേ അത് ഒരു ബുള്ളിങ് ആണ്, ഒരു തരത്തിൽ പറഞ്ഞാല് നമ്മളെ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്.
അതുകൊണ്ട് തന്നെ തന്റെ ബിസിനസ്സിനെതിരെ എന്തുമാവാം എന്ന ചിന്തയാണ് ചിലർക്കെങ്കിലും ഉള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
ഇപ്പം ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇപ്പം ആൾക്കാരെ കാണുമ്പോൾ അവർ കേസൊന്നും കൊടുക്കുകയല്ല, ദാറ്റ് ഇസ് ഓക്കെ വിത്ത് ഹിം. പക്ഷേ അതൊരു ഇവർക്ക് പല ആൾക്കാരും റിയലൈസ് ചെയ്യുന്നില്ല, നമ്മൾ ജീവിക്കുന്നത് മോഡേൺ ഇറയിലാണ്. ഈ ഇറയിലെ എല്ലാവർക്കും ഇൻഫർമേഷൻ ആക്സസ് ഉണ്ട്, എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. എന്നിരുന്നാൽ പോലും ചില ആൾക്കാർ പണ്ടത്തെ ഇറ വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ കേരളം അല്ലെ ഇന്ത്യ എന്ന് പറഞ്ഞാല് സ്ലമ്മും വളരെ എന്താ പറയുക കോളനിയും ഒക്കെ ഉള്ള വളരെ എഡ്യൂക്കേറ്റഡ് ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത പട്ടിണിയും ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാരാണെന്നാണ് പലരുടെയും ധാരണ. ചിലപ്പം ഇവിടുത്തെ മീഡിയകളൊക്കെ അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ റിലീസ് കൂടുതലായിട്ട് ടിവി ഷോകളും ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം.
ഇനി മൂന്നാമതൊരു അനുഭവം കൂടി ദേവസ്യ തോട്ടുങ്കൽ വിവരിക്കുന്നുണ്ട്.
ഞങ്ങള് പ്രോപ്പർട്ടി ആദ്യകാലത്ത് പ്രോപ്പർട്ടി മാനേജ്മെന്റ് കാലത്ത് എനിക്കൊരു ടെനന്റ് ഉണ്ടായിരുന്നു. ആ ടെനന്റ് വീട് ഒരു കാലത്തും വൃത്തിയാക്കുകയില്ല. ഈ ഒരു സിംഗിൾ പാരന്റ് ആണ്, രണ്ടു മൂന്ന് പിള്ളേരൊക്കെ ഉണ്ട്. ഈ ഇവർക്ക് ഒരു പാർട്ടർ ഉണ്ട്, ആ പാർട്ടർ ലീസിലൊന്നുമില്ലാത്ത പാർട്ടറാണ്. ആ പാർട്ടർ എപ്പോഴും അവിടെ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇൻസ്പെക്ഷൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വീടിനകത്ത് കാല് കൂട്ടാൻ പറ്റില്ല, മാത്രമല്ല പിള്ളേരും ഒക്കെ ഉള്ളതാണ്, നീ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ് ചെയ്തില്ല, രണ്ടാമത് വാണിംഗ് കൊടുത്തു ചെയ്തില്ല. മൂന്നാമത് പോയപ്പോ ഈ പാർട്ടറിന്ന് പറഞ്ഞ കക്ഷി ചാടി കൊണ്ടത്, നീ എന്റെ പാർട്ണറെ നീ ബുള്ളി ചെയ്യണം, അത് ചെയ്യാൻ പറ്റില്ല, നീ എഫ് ആൻഡ് ഡി കം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ് വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വെർബൽ, നിനക്ക് എന്തറിയാ എന്ന് പറഞ്ഞ് ലോകത്തുള്ള തരുമ്പോഴും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ ടെനൻസിനോട് വൃത്തിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൃത്തിയാക്കുകയില്ല. ഇപ്പം പുല്ലൊക്കെ വെട്ടി, ഞങ്ങൾ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി വെക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ അത്ര മൂന്നാല് കാർ ആ പ്രോപ്പർട്ടി കിടക്കണം, അതൊക്കെ എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ കുറെ ടയർ ഉണ്ടെങ്കിൽ അത് ഇടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്കതൊരു 100 കൂട്ടം എക്സ്ക്യൂസസ് പറയും. ഇനി അതെങ്കിൽ അവർ അഗ്രസീവ് ആകും. നമ്മളടുത്ത് നമ്മളെ റേഷ്യൽ ആയിട്ട് പറയും, യു എഫ് ഡി ഇന്ത്യൻ ഗെറ്റ് ടോസ്റ്റ്, ഞാൻ ഇതിനു മുമ്പ് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നീ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നേരെ ഇങ്ങോട്ട് തട്ടിക്കയറും. ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടത്, ഞാനൊരു ഇവിടുത്തെ ഒരു ആളെ തന്നെ ഒരു 10-20 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വെച്ചു, ഒരു പ്രോപ്പർട്ടി മാനേജർ. അപ്പൊ അവര് വിളിച്ചിട്ട് ഇവരോട് പറയും, നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ലെറ്ററുമായിട്ടാണ് വരുന്നത്, നിന്നെ രണ്ടാഴ്ചക്കുള്ളിൽ നിന്നെ അവിടുന്ന് പുറത്തിറക്കി വിടുന്നു പറയും. അത് നല്ല കട്ടൺട്രൈ ആയിട്ട് പറയും, സ്റ്റേണായിട്ട് പറയും. അപ്പം അത് ഭയങ്കരമായിട്ട് അത് എഫക്റ്റീവ് ആണ്.
ഇപ്പോൾ കേട്ടതുപോലെ പല വെല്ലുവിളികളും ഉണ്ടെങ്കിലും ഒരു ബിസിനസ് വിജയിക്കാൻ മുന്നോട്ട് എന്നുള്ള ഒരു തത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നതായി ദേവസ്യ പറയുന്നു.
ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ കൊണ്ട് എന്റെ ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്, നമ്മളൊരു നല്ല ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് വിചാരിക്കുക. നമ്മളവിടെ ബാറ്റ് ചെയ്യാൻ പോകുന്നത്, പക്ഷെ ബൗളർ എറിയുന്ന മുഴുവൻ ബൗൺസറാണ്. ചില ബൗൺസർ ഇല്ലീഗൽ ഡെലിവറിയാണ്, അമ്പയർ കണ്ടില്ല, എന്ത് ചെയ്യും? നമുക്കൊന്നെങ്കിൽ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഇത് ചെയ്യിട്ട് ആണെങ്കിൽ എല്ലാം കൂടെ ആ കളിയെല്ലാം കൂടെ ഉഴപ്പി ഔട്ടായി എല്ലാം കൂടെ നമ്മുടെ ഇന്നിങ്സ് നശിപ്പിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ ക്ഷമയോടെ ബൗൺസർ വരുമ്പോൾ തല കുനിഞ്ഞ് അടുത്തത് വരുമ്പോൾ ബാറ്റ് ചെയ്ത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ ബിസിനസ് തുടങ്ങിയ കാലം നല്ല ഈവൻ ഇപ്പോഴത്തെ പോലെയാണെങ്കിൽ പോലും നമ്മൾ കഴിയുന്നതും വാച്ച്ഫുള്ളായി. ആ പേഷ്യൻസ് ആണ് ഇതിൻ്റെയൊക്കെ സീക്രട്ട്. ആ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈവൻ തോ നമുക്ക് മനസ്സിനുള്ളിൽ ദേഷ്യമൊക്കെ തോന്നാറെങ്കിലും പിന്നീട് നമ്മൾ കൂൾ ഡൗൺ ആവും. നമ്മുടെ എയിം എന്താണ്, സെഞ്ചുറി അടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിം, അതോ 10 റണ്ണും അടിച്ചിട്ട് ഇത് ശരിയില്ല എന്ന് പറഞ്ഞ് പോവുകയാണോ വേണ്ടി? അപ്പം നമ്മൾ സെഞ്ചുറി അടിക്കുന്ന ഡിറ്റർമിനേഷൻ വന്നു കഴിയുമ്പം നമ്മൾ പേഷ്യൻസ് വരും. പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ടഫാകും.
കുടിയേറിയെത്തുന്നവർ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ വിവേചനപരമായ പെരുമാറ്റമായിരിക്കാം ഇവ. ഇതിൽ ബിസിനസ് രംഗത്തുള്ള ചില മലയാളികളുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്.